2022 ജനുവരി 9 ഞായർ വാരാന്ത്യ കൗമുദിയുടെ 3 പേജിൽ നിന്ന് അവഗണനയുടെ വെയിലേറ്റ് വാടിപ്പോകുമായിരുന്ന ലെനിൻ ലാൽ ഡോക്ടർ എം ലെനിൻ ലാൽ ആയത് ആത്മവിശ്വാസത്തിന്റെ കരുത്തിലും സ്നേഹം പ്രസരിപ്പിച്ച നല്ല അധ്യാപകരുടെ പിന്തുണയിലുമാണ്. പോരാട്ട ജീവിതത്തിലൂടെ അവഗണനയിൽ നിന്നുയർന്നു വന്ന പൂമരം. ഫീച്ചർ തയ്യാറാക്കിയത് ഉല്ലാസ് ശ്രീധർ, വായിക്കുന്നത് രമ്യ. ആശ ടീച്ചർ കഥ പറയുകയാണ്. പുറത്ത് തകർത്തു പെയ്തൊഴിഞ്ഞ മഴയുടെ തണുപ്പകറ്റാൻ കുട്ടികൾ ബെഞ്ചിൽ ചേർന്നു ചേർന്നിരുന്നു. നഷ്ടപ്പെടലുകളിൽ നിന്നും കഷ്ടപ്പെടലുകളിൽ നിന്നും വിജയം കണ്ടെത്തിയവരാണ് ആശ ടീച്ചറിന്റെ കഥയിലെ നായകന്മാർ. പട്ടിണിയോട് പടവെട്ടി വിജയിച്ചവരുടെ കഥകൾ കേൾക്കുമ്പോൾ ലെനിൻ ലാലിന്റെ കുഞ്ഞു കണ്ണുകൾ തെളിയും. മനസ്സിൽ പ്രതീക്ഷയുടെ പൂത്തിരി കത്തും. ഉപരാഷ്ട്രപതിയായിരുന്ന KR നാരായണനെ കുറിച്ചാണ് അന്ന് ആശ ടീച്ചർ കഥ പറഞ്ഞത്. തെളിഞ്ഞ ഭാഷയിൽ പതിഞ്ഞ താളത്തിൽ ആശ ടീച്ചർ കഥ പറഞ്ഞു തീർന്നപ്പോൾ ലെനിൻ ലാലിന്റെ കുഞ്ഞു മനസ്സിലൊരു തിരി തെളിഞ്ഞു. പട്ടിണി കിടന്നാലും പഠിച്ചു പാസ്സായാൽ വലിയ ജോലി കിട്ടും, ആ ശമ്പളം കൊണ്ട് പട്ടിണിയും പരിവട്ടവും ഇല്ലാതെ സന്തോഷത്തോടെ ജീവിക്കാമെന്ന് ലെനിൻ ലാൽ കിനാവ് കണ്ടു. ആശ ടീച്ചറുടെ കഥകളിൽ നിന്നാണ് എന്നും എപ്പോഴും വാറ്റുചാരായത്തിന്റെ മണം പുരണ്ട അന്തരീക്ഷം മാത്രമുള്ള കോളനിയിലെ അവഗണനകളോടും പട്ടിണിയോടും പൊരുതി എം ലെനിൻ ലാലിൽ നിന്ന് ഡോക്ടർ എം ലെനിൻ ലാലിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. കമ്മ്യൂണിസ്റ്റും ഖാദികനുമായ ചെന്നിലോട് മണികണ്ഠന്റെ മകനാണ് ലെനിൻ ലാൽ. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനോടും മന്ത്രി ശിവൻകുട്ടിയോടും ചേർന്ന് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ സമരസഖാവും പോരാളിയുമായിരുന്ന ചെന്നിലോട് മണികണ്ഠൻ പ്രണയവും വിവാഹവും കഴിഞ്ഞ് ദാമ്പത്യ ജീവിതം തുടങ്ങിയത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു കോളനിയിലായിരുന്നു. ആ കോളനിയിലാണ് ലെനിൻ ലാലിന്റെ ജനനവും ജീവിതവും തുടങ്ങുന്നത്. ഇടിവണ്ടിയുടെ ഇരമ്പൽ കേട്ടാണ് എന്നും രാവിലെ ഉണർന്നിരുന്നത്. പോലീസുകാരെയാണ് കണി കണ്ടിരുന്നത്. പള്ളിക്കൂടത്തിൽ പോയാലും കോളനിയിലെ കുട്ടികളോട് അകൽച്ചയും അവഗണനയുമാണ് കാണിച്ചിരുന്നത്. ഈ അവഗണനയിലും പഠിക്കാൻ മിടുക്കനായ ലെനിൻ ലാലിനോട് ആശ ടീച്ചർ കരുതലും കാരുണ്യവും കാണിച്ചു. ആശ ടീച്ചറുടെ സ്നേഹവും ഉച്ചയ്ക്ക് കിട്ടുന്ന കഞ്ഞിയുമാണ് ലെനിൻ ലാലിനെ മേനംകുളം സ്കൂളിൽ ദിവസവും പോകാൻ പ്രേരിപ്പിച്ചത്. സെന്റ് ആൻഡ്രൂസ് UP സ്കൂളിലെ ഉപന്യാസ മത്സരത്തിൽ 1st സമ്മാനം നേടിയ മിടുക്കനെ തിരക്കി ഹെഡ്മാസ്റ്ററായ അജിത് സാർ എത്തി. ദൈവദൂതനായി വന്ന അജിത് സാർ ലെനിൻ ലാലിന് വായിക്കാൻ ഒരുപാട് പുസ്തകങ്ങൾ കൊടുത്തു. വീടിനെയും നാടിനെയും കുറിച്ച് ചോദിച്ചറിഞ്ഞു. വെയിൽ മങ്ങിക്കഴിയുകയും ഇരുട്ട് നീളിടാതിരിക്കുകയും ചെയ്യുന്ന സായാഹ്നം മുതൽ കോളനിയിൽ നിന്നുയരുന്ന കൊലവിളികളെയും നിലവിളികളെയും കുറിച്ച് പറഞ്ഞു കരഞ്ഞപ്പോൾ കരയരുതെന്ന് പറഞ്ഞ് അജിത് സാർ ലെനിന്റെ കണ്ണീർ തുടച്ചു. സെന്റ് വിൻസെന്റ് ഹൈസ്കൂളിൽ ചെന്നപ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്ന ജീന ടീച്ചർ അമ്മയെ പോലെ വഴികാട്ടിയായി. പള്ളിക്കൂടത്തിൽ പഠിക്കാൻ പോകുന്ന ലെനിനെ നോക്കി പലരും കളിയാക്കി. അന്തിമയങ്ങുമ്പോൾ പാഠങ്ങൾ ഉറച്ചു വായിക്കുമ്പോൾ ശല്യപ്പെടുത്താൻ പലരും വന്നു. എപ്പോഴും ചുറ്റിലും ബഹളമായിരിക്കും. പഠിക്കാൻ മിടുക്കനായ മകന്റെ നിസ്സഹായതയോർത്ത് അമ്മയ്ക്ക് കരയാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. സമാധാനം എന്ത് എന്നറിയുന്നത് പള്ളിക്കൂടത്തിൽ ചെല്ലുമ്പോഴാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ കോളനിയിലെ കുട്ടി എന്ന അവഗണന മാത്രം. മേനംകുളം സ്കൂളിലെ ആശ ടീച്ചറും സെന്റ് ആൻഡ്രൂസ് സ്കൂളിലെ അജിത് സാറും സെന്റ് വിൻസെന്റ് സ്കൂളിലെ ജീന ടീച്ചറും കൊടുത്ത സ്നേഹവും ആത്മവിശ്വാസവും ഉപദേശവുമാണ് ലെനിൻ ലാലിനെ പഠിക്കാനും പോരാടാനും പ്രേരിപ്പിച്ചത്. അപമാനങ്ങൾക്കിടയിലൂടെ, അവഗണനകൾക്കിടയിലൂടെ, കളിയാക്കലുകൾക്കിടയിലൂടെ ലെനിൻ 10th ക്ലാസ്സിലെത്തി. വാർഷിക പരീക്ഷയുടെ ആദ്യ ദിനം പരീക്ഷ എഴുതാനായി അമ്മയുടെ അനുഗ്രഹവും വാങ്ങി വീട്ടിൽ നിന്നിറങ്ങി നടക്കുമ്പോഴാണ് ഒരാളെ മറ്റൊരാൾ വെട്ടിവീഴ്ത്തുന്ന കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചത്. കൺമുന്നിലായിരുന്നു വെട്ടേറ്റ മനുഷ്യൻ പിടഞ്ഞു മരിച്ചത്. ചോരയിട്ടു വീഴുന്ന കുലക്കത്തിയുമായി ആർത്തു വിളിക്കുന്ന കൊലപാതകിയെയും ജീവന് വേണ്ടി കേണുകരിയുന്ന അയൽവാസിയെയും കണ്ടുകൊണ്ടാണ് ആദ്യ ദിനത്തിലെ പരീക്ഷ എഴുതിയത്. പരീക്ഷയുടെ നാളുകൾ മുഴുവൻ പകലും രാത്രിയും കോളനിയിൽ പോലീസിന്റെ തേർവാഴ്ചയായിരുന്നു. പേടിച്ചു മരവിച്ച മനസ്സുമായാണ് ലെനിൻ 10th ക്ലാസ്സിലെ പരീക്ഷകൾ മുഴുവൻ എഴുതിയത്. എന്നിട്ടും നല്ല മാർക്കോടെ 10th തരം പാസായി. സെന്റ് സേവിയേഴ്സ് കോളേജ് പുതിയൊരു ലോകമാണ് സമ്മാനിച്ചത്. സ്നേഹമുള്ള കൂട്ടുകാർ, വാത്സല്യമുള്ള അധ്യാപകർ, നിറയെ പുസ്തകങ്ങളുള്ള വായനശാല. വരാൻ പോകുന്ന വസന്തത്തിന്റെ പുഞ്ചിരിയോടെ ലെനിൻ ലാലിന്റെ കണ്ണീർപ്പാടം കടക്കാനുള്ള കടലാസ് തോണിയുമായി വന്നത് സെന്റ് സേവിയേഴ്സ് കോളേജിലെ വൈസ് പ്രിൻസിപ്പലായ ഫാദർ സണ്ണി ജോസഫ് ആയിരുന്നു. ജെസ്യൂട്ട് പുരോഹിതൻ പണ്ഡിതനും സെന്റ് സേവിയേഴ്സ് കോളേജിലെ ചരിത്ര അധ്യാപകനുമായ ഫാദർ സണ്ണി ജോസ് അവനിലൊരു തിളങ്ങുന്ന ചരിത്രകാരനുണ്ടെന്ന് കണ്ടെത്തി. ഫാദർ സണ്ണി ജോസ് ആ മിടുക്കനിലൊരു തിളങ്ങുന്ന ചരിത്രകാരനുണ്ടെന്ന് കണ്ടെത്തി. രാഷ്ട്രീയത്തോടൊപ്പം സാംസ്കാരിക പ്രവർത്തനങ്ങളും ചരിത്ര ഗവേഷണം നടത്താനും പ്രേരണ നൽകിയത് ഫാദർ സണ്ണി ജോസ് ആണ്. പിതാവായ ചെന്നിലോട് മണികണ്ഠന്റെ കാതിക ശബ്ദം ലെനിന് പ്രസംഗവേദികളിൽ മുതൽ കൂട്ടായി. ബിരുദമെടുത്തപ്പോൾ തന്നെ ചുമട്ടു തൊഴിലാളിയായി പഠിക്കാനും ജീവിക്കാനുമായി എല്ലാ ജോലിയും ചെയ്തു. അതോടൊപ്പം യൂണിയൻ പ്രവർത്തനങ്ങളിലും സജീവമായതോടെ CITU കൺവീനറായി. പകലന്തിയോളം പണിയെടുത്ത് വിയർപ്പൊഴുക്കി കിട്ടിയ പൈസയ്ക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കൂട്ടി. പകലുകളിൽ എല്ലുമുറിയെ അധ്വാനിച്ചു. രാത്രികളിൽ ഉറക്കമില്ലാതെ പാഠപുസ്തകങ്ങളും രാഷ്ട്രീയ ലേഖനങ്ങളും വായിക്കുകയും പഠിക്കുകയും ചെയ്തു. കാലത്തോടൊപ്പം മാറുന്ന ലോകത്തിന്റെ ഓരോ രാഷ്ട്രീയ ചലനങ്ങളും ആഴത്തിലറിയാൻ ശ്രമിച്ചു. ബിരുദ പഠനകാലം ലെനിനെ തീർത്തും മറ്റൊരാളാക്കി മാറ്റുകയായിരുന്നു. അവഗണനയുടെ വെയിലേറ്റി വാടി വീഴേണ്ടതല്ല ജീവിതം എന്ന തിരിച്ചറിവ് മനസ്സിൽ പ്രതീക്ഷയുടെ മഞ്ഞുതുള്ളികളായി വീണു. ഭാവി ജീവിതമാകുന്ന മരച്ചിലയിൽ ഇലകൾ ഒരുപാട് കിളിർത്തു. തീയിൽ വെന്തുരുകിയ നേരനുഭവങ്ങൾ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള കരുത്തു പകർന്നു. കോളനിയെ നവീകരിക്കാനും കോളനിക്കാരെ ബോധവത്കരിക്കാനും നല്ല രാഷ്ട്രീയം വേണമെന്ന് ലെനിൻ തിരിച്ചറിഞ്ഞു. അതുവരെ വായിച്ചു നേടിയ അറിവുകൾ കമ്മ്യൂണിസത്തിലേക്ക് അടുപ്പിച്ചു. മാനവ മോചനത്തിനും പുരോഗമനാശയങ്ങൾ നടപ്പിലാക്കാനും ചെങ്കൊടിയെ പ്രണയിക്കാനുള്ള ആവേശം കൂട്ടി. EMS AKG കൃഷ്ണപിള്ളയെയും പോലുള്ള കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരുടെ ജീവിത കഥകൾ ഉള്ളിലെ പോരാട്ട വീര്യത്തെ കത്തിക്കാനുള്ള ഇന്ധനമായി മാറി. ഒരേ സമയം വിദ്യാർത്ഥി നേതാവായും യുവജന നേതാവായും തൊഴിലാളി നേതാവായും മാറാൻ ബിരുദ പഠന കാലത്തു തന്നെ ലെനിൻ ലാലിന് സാധിച്ചു. CPIM അംഗത്വം കിട്ടിയതോടെ മോഹങ്ങൾക്ക് മുകളിൽ ആശ്വാസത്തിന്റെ തണൽമരമായി പ്രസ്ഥാനവും നേതാക്കളും ഉള്ളത് ഊർജം പകർന്നു. കറുത്ത ആകാശത്തിന്റെ ചുവട്ടിലെ ഇരുണ്ട ജീവിത വീതിയിൽ നീളുപോലെ ജീവിച്ചു തീങ്ങിയ ലെനിന് മുന്നിൽ വഴിതെളിയാനുള്ള വിളക്ക് പാർട്ടി കത്തിച്ചു കൊടുത്തു. യൂണിവേഴ്സിറ്റി കോളേജിലെ ഡോക്ടർ സിനിധിയുടെ കീഴിൽ ഗവേഷണം നടത്തിയ കൊളോണിയൽ തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ വികാസ പരിണാമങ്ങളിൽ ഇടതുപക്ഷം നടത്തിയ ഇടപെടലുകളെ സംബന്ധിച്ചുള്ള സിദ്ധാന്തപരമായ പഠനം എന്ന വിഷയത്തിലാണ് ഡോക്ടർ എം ലെനിൻ ലാൽ ആയി മാറിയത്. കഠിനകുളം ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കാൻ പാർട്ടി ലെനിൻ ലാലിന് അവസരം കൊടുത്തു. ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും ചെയ്തു. പഞ്ചായത്ത് തലത്തിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്നത് ലെനിൻ ലാലിന്റെ വാർഡിലായിരുന്നു. ലെനിൻ ലാലിലെ പോരാളിയെ തിരിച്ചറിഞ്ഞ പാർട്ടി DYFA ഏരിയ പ്രസിഡന്റായും ജില്ലാ കമ്മിറ്റി അംഗമായും തിരഞ്ഞെടുത്തു. കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് അംഗമാക്കി. ഇപ്പോഴും ഡോക്ടർ ലെനിൻ ലാൽ കഠിനകുളം ഗ്രാമപഞ്ചായത്ത് അംഗമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ മംഗലപുരം ഏരിയ കമ്മിറ്റി അംഗവുമാണ്. കേരള യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ വേണുമോഹന്റെ കീഴിൽ പോസ്റ്റ് ഡോക്ടർ ഫെല്ലോ ആയാണ് ഡോക്ടർ എം ലെനിൻ ലാൽ പ്രവർത്തിക്കുന്നത്. മരിയൻ എഞ്ചിനീയറിംഗ് കോളേജിലെ ക്ലർക്കായ സിനിമോളാണ് ഭാര്യ. ഗോഡ്വിൻ എസ് ലെനിൻ മകനും ലെന എസ് ലെനിൻ മകളുമാണ്. ലെനിൻ ലാലിന്റെ ഓരോ ശ്വാസത്തിലും കോശത്തിലും കമ്മ്യൂണിസവും പാർട്ടിയും പാർട്ടി നേതാക്കളുമാണുള്ളത്. പാർട്ടി നൽകിയ പിന്തുണയും സഹായവുമാണ് ഈ നിലയിലെത്താൻ സഹായിച്ചതെന്ന് നന്ദിയോടെ ലെനിൻ പറയുന്നു. ഇനിയും പഠിക്കണം, കിട്ടാവുന്നിടത്തോളം അറിവുകൾ കണ്ടെത്തണം. ഇതാണ് ഡോക്ടർ എം ലെനിൻ ലാലിന്റെ ആഗ്രഹം.